ਹੈ ਜਿਹੜਾ ਆਲਮ ਅੱਗੇ ਦੇ ਪੜ੍ਹਨਾ പ്രഭാഷണം ഇവിടെ പറയുന്നത് ഖുർആനാണ്. ഖുർആൻ പറയുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് ഇതാ കുരിയൽ ഖുർആൻ പ്രസമയലഹു ആൻസിത്തു. ഖുർആൻ പറയുമ്പോൾ, ഖുർആൻ വായിക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാതെ ശബ്ദരായിട്ട് ഇരുന്നോളണമെന്നാണ്. അപ്പൊ ഖുർആൻ അറിയുന്ന അവസരത്തിൽ മൂക്ക് വിളിക്കുക, അവശബ്ദം ഉണ്ടാക്കാന്ന് പറയുന്നത് ഖുർആൻ കൈപിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ചോദിച്ചത്. ഖുർആന് അള്ളാഹു ഇറക്കിയതാണെന്നും അത് എല്ലാവരുടെയും ഒന്നാമത്തെ പ്രമാണമാണെന്നും അംഗീകരിക്കാത്ത ഒരൊറ്റ മുസ്ലിം സംഘടനയും ലോകത്തില്ല. അപ്പോ ഖുർആൻ പറയുമ്പോ പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്നത് അത് പറഞ്ഞു നടക്കുന്നവർക്ക് ഭൂഷണമായി. ഈ ഖുർആൻ ാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയാം. അതിന്റെ കൂടെ വേറെ കാര്യങ്ങൾ പറയും. ഈ ഖുർആൻ ആളുകളുടെ ഇടയിൽ പ്രചരിക്കാതിരിക്കാനുണ്ടായ കാരണങ്ങളും ഖുർആനെ പൂഴ്ത്തി വെച്ചതൊക്കെ പറയും. അതൊന്നും ഈ നാട്ടിലുള്ള ആൾക്കാർ ചെയ്തതോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുൻഗാമികളോ അവരുടെ കുടുംബക്കാരോ കൂട്ടക്കാരോ ഒന്നും ചെയ്താൽ, പണ്ട് കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കി തീർത്ത കുഴപ്പങ്ങളാണ്. അത് കേട്ട് മനസ്സിലാക്കുക, വേണ്ടത് സ്വീകരിക്കുക, വേണ്ടാത്തത് തള്ളിക്കളയുക. ബഷീർ ഇബാദിയല്ലദീന യസ്തമിഊന ഖൗല വയത്തബിഊന അഹ്സനഹു. ഖുർആൻ പറയുന്നത് എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവര് വാക്ക് കേൾക്കുകയും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യും. ചില ആളുകൾക്ക് നല്ലതല്ലത് തോന്നും, അവര് പിൻപറ്റണ്ട, നല്ലതാണെന്ന് തോന്നുന്നതിനെ പിൻപറ്റിയാ മതി. ഖുർആനല്ല പറയുന്നതെന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി, ഇത് ഖുർആനല്ല, ഇത് വേറെന്തോ ആണെന്ന് പറഞ്ഞാ മതി. ഇതൊന്നുമല്ലാതെ പടച്ചവനിറക്കിയ ഖുർആനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല, ഞങ്ങൾ പറയുന്നതേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ആരും വിശ്വസിക്കരുത്. അപ്പൊ ഈ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം ഉണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഈ മാപ്പിളമാർക്ക് വേണ്ടി മാത്രം എവിടുന്നോ അങ്ങോട്ട് ഇറങ്ങിയ ഒരു സാധനമാണ്. അതുകൊണ്ട് അത് അവരായിക്കൊള്ളട്ടെ എന്ന് വിശ്വസിക്കുന്ന സാധനം അവരങ്ങനെയാണ് വിശ്വസിപ്പിച്ചിരുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ലാത്തത് കൊണ്ടും ഈ ലോകത്തുള്ള മനുഷ്യകുലത്തിന് മുഴുവൻ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്നതുവരെ, പിന്നെ നല്ലവരായി ജീവിച്ച് ശാന്തരായി സമാധാനത്തോടെ ഇവിടെ ജീവിക്കുകയും പരലോകത്ത് സമാധാനത്തോടുകൂടി കഴിയുന്നതിനുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഖിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാദാബന്നാർ. ഇത് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അടുത്തത് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നല്ലത് തരണം, പിന്നെ പരലോകത്തും നല്ല തരണം. മങ്കാനബി ആദി ആയമാർത്തി ആയമാല്ല സബീല. ഇവിടെ കണ്ണുവട്ടനായിട്ട് നടക്കുന്നവൻ, കണ്ണുവട്ടൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കണ്ണില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല. ഇവിടെ അന്തമില്ല കുന്തമില്ലാതെ നടക്കുന്ന മനുഷ്യൻ അവൻ പരലോകത്ത് ചെന്നാലും അന്തവും കുന്തമില്ലാത്തവനായി തീരും, അവൻ ഒന്നും കൊള്ളാത്തവനായി തീരുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഇവിടെ നന്നായിട്ട് ജീവിക്കണം. ആ ജീവിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും ഈ ഖുർആൻ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ കേട്ടിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കണം. ഇതിപ്പോ റമദാൻ മാസമാണ്, മുസ്ലിമീങ്ങൾ നോമ്പ് നോക്കുക, തറാവീസ്കരിക്കുക ഒക്കെ ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ സാധാരണ പറയാറുള്ളത് ഈ നോമ്പിനെ പറ്റിയും തറാവീനെ പറ്റിയും അതിന് കിട്ടുന്ന കൂലിയെ പറ്റിയും ഒന്നിന് 70,000 കൂലി കിട്ടുന്നതിനെ പറ്റിയും ഒക്കെയാണ് സാധാരണ പറഞ്ഞ് ഈ പാതിരാത്രിക്ക് ഇങ്ങനെ വശൽ പറയാറുള്ളത്. നമുക്കും ആ പിന്നെ ഈ നോമ്പിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പിന്നീട് ഇത് പറയാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഇത് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇവിടെ സ്ത്രീജനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്ത്രീകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാല് ഈ മുസാഫ്, കയ്യിൽ മുസാഫുണ്ട്, ആ മുസാഫ് അവർ സാധാരണ കാണാറുണ്ട്. രാവിലെ ഇരുന്നിട്ട് ചില വയസ്സായ സ്ത്രീകളൊക്കെ അങ്ങനെ ഓതും, അതുപോലെ മരിക്കാൻ കിടക്കുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നോലും, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ടോലും മയ്യത്ത് കൊണ്ടുപോയി കവറടക്കിയാൽ ആ കവറിന്റെ മുകളിൽ കയറിയിരുന്ന് പിന്നെ ഈ കത്തപ്പര കെട്ടി ഓതും. ഇതിനൊക്കെ ചില ഗുണഗണങ്ങളൊക്കെ പറഞ്ഞ് ഈ ഇവർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മുസാഹിബ് എന്നാണ്, ഖുർആൻ എന്നാണ് സാധാരണ ഈ വിവരമില്ലാത്ത ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് എന്താണ് ഈ ഓതുന്നത്, ഇതിന്റെ ഉള്ളിൽ എന്താ പറയുന്നത്. ചില ആളുകൾ ഇതിങ്ങനെ ഓതുമ്പോ ഇരുന്ന് കരയുന്നതാണ്, ഖുർആൻ ഓതിയിട്ട് കരയാ. ഇതിനാ കരയുന്നത്? ഖുർആൻ ഓതിയിട്ട്, ഖുർആൻ പറയുന്ന കരയാനുള്ള കാര്യങ്ങൾ. മയ്യത്തിന്റെ അടുത്ത് പോയിരുന്ന് ഈ ഖുർആൻ ഓതും. ഖുർആൻ ഓതുമ്പോ അവിടെ ഇരുന്ന് കരയും. ഈ മരിച്ചു കിടക്കുന്ന ആളെടുത്തിരുന്ന് കരയെന്ന് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഖുർആൻ ഓതിയിട്ട് എന്തിനാ കരയുന്നത്? അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓതുന്നത് കേട്ടാ തോന്നും ഇതിലെന്തോ വലിയ നരകത്തിന്റെ കാര്യങ്ങൾ മഹാശിഷ്യെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതൊന്നും ആയിരിക്കില്ല പറയുന്നത്, എന്നാലും അത് വായിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് കരയും. ഇതിങ്ങനെ ഖുർആൻ ഓതിയിട്ട് കരയാനുള്ള ഒരു സാധനമാണ് ഇത് എന്ന് ഈ ഇവര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല. തന്നെയല്ല, ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് ഈ ഖുർആന്റെ അർത്ഥം പഠിച്ചങ്ങാണെന്ന് തെറ്റിപ്പോയാൽ അവൻ നരകത്തിലാണെന്ന് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഇതെന്തിനാ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅലലക്കും അൽഅർള ഫിറാശൻ വസ്സമാ ബിനാഅൻ വഅൻസല മിനൽ സമാഇ മാഅൻ അഖ്റജ ബിഹി മിനൽ തമറാത് റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ വഅന്തും തഅലമൂൻ വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഖൂ ബി സൂറത്തിൻ മിൻ മിഥ്ലി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ വലന്തഫഅലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹാ നാസ് വല്ലിജാറാ ഉഇദ്ദത്തു ലിൽ കാഫിരീൻ. ഏ മനുഷ്യരേ, മനുഷ്യരെ വിളിച്ചിട്ട് പറയാണ്, രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യൻ, മനുഷ്യരേ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പടച്ചവൻ, പടച്ചവനെ ആരാധിക്കണം. മാപ്പിളമാരെ എന്നല്ല വിളിച്ചത്, മനുഷ്യരേ എന്നാണ് വിളിച്ചത്. മനുഷ്യരെ നിങ്ങൾ തന്നെയല്ല, മാപ്പിളമാരുടെ ഇടയിലൊക്കെ അല്ലെ ഖുർആൻ ഇറങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ ഇറങ്ങിയത് അറേബ്യയിലുണ്ടായിരുന്ന മുശിരിക്കീങ്ങളുടെ ഇടയിലാണ്. അവരെ മാപ്പിളമാരെന്ന് ആരും വിളിച്ചിരുന്നില്ല, മുശിരിക്കീങ്ങളായിരുന്നു. ആ മുശിരിക്കീങ്ങളുടെ ഇടയിലേക്കാണ് ഈ ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് ഖുർആൻ അവരോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. നിങ്ങൾ കല്ലും മണ്ണൊന്നും ആരാധിക്കരുത്. അല്ലെ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവൻ, അല്ലെങ്കിൽ കബിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ, ദൈവമാണ് നിങ്ങളൊക്കെ സൃഷ്ടിച്ചത്. നിങ്ങളാരും നിങ്ങളെ സൃഷ്ടിച്ചതല്ല. നിങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാനും കഴിയില്ല. ഖുർആൻ ഒരിടത്ത് പറഞ്ഞു, അല്ലത്താൻസാനി മനുഷ്യർക്ക് ഒന്നുമല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടിരിക്കുന്ന മനുഷ്യരൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി, 100 കൊല്ലത്തിന് മുമ്പ് ഇവിടിരിക്കുന്ന മനുഷ്യരൊക്കെ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. സ്വയം ആലോചിച്ച് നോക്കി അവർക്ക് മനസ്സിലാകും, അവരൊന്നുമേ അല്ലായിരുന്നു, ഒന്നുമല്ലാത്ത ശൂന്യമായ അവസ്ഥ. എവിടെയായിരുന്നു എന്നറിയില്ല, എന്തായിരുന്നു എന്നറിയില്ല. ഈ കൈയും കണ്ണും കാലും മൂക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും പറയാനേ കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്നും അവരെ ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് സൃഷ്ടിച്ചു. ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് സൃഷ്ടിച്ചിട്ട് ഇനി കുറെ കാലം ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ വിരളി പിടിച്ചിട്ട് നടക്കും, നടന്നിട്ട് അവസാനം എന്താകും? പിന്നെയും അങ്ങട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോകും, പിന്നെയും പോയി ശൂന്യം, ശൂന്യമായ അവസ്ഥ. അപ്പൊ മുമ്പ് ശൂന്യമായ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു, ഇവിടെ നിന്ന് വീണ്ടും ശൂന്യമായ അവസ്ഥയിലേക്ക് പോകും. എന്നിട്ട് പഠിച്ചവൻ പറഞ്ഞു, ആ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് വീണ്ടും ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? അന്നത്തെ ആൾക്കാർ ചോദിച്ചിരുന്നു, ഞങ്ങളിങ്ങനെ മണ്ണും കല്ലും ഒക്കെ ആയിട്ട് നുരുമ്പി പോയാൽ ഈ മണ്ണിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും സൃഷ്ടിക്കുമെന്നോ? യുക്തി പൂർവ്വം ഖുർആൻ ചോദിച്ചു, പിന്നെയും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ സൃഷ്ടിപ്പിനെ നിഷേധിക്കണം. അത് ഇപ്പൊ മനുഷ്യരായിട്ടിരിക്കുന്നില്ലേ, രണ്ട് കൈയും കാലും മൂക്കൊക്കെ ആയിട്ടിരിക്കുന്ന മനുഷ്യരില്ലേ, ഇവരൊന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നു. ഇനി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ അവിടെ നിന്ന് എന്നെയും ഉള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല മനുഷ്യർ. കാരണം നിങ്ങളാരും പറഞ്ഞിട്ടല്ല, നിങ്ങളാരും ജനിച്ചത്. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ അപേക്ഷ കൊടുത്തിട്ടാണ്, തഹസീൽദാർക്ക് അപേക്ഷ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടാണ് എന്നെ ഈ ഇവിടെ ജനിപ്പിച്ചത്, ചെമ്പറശ്ശേരിയിൽ ജനിപ്പിച്ചത്, ചെമ്പറശ്ശേരിയിലെ ഇന്ന ആളുടെ മകനായിട്ട് ഞാൻ ജനിക്കണമെന്ന് നേരത്തെ അപേക്ഷ കൊടുത്തിട്ട് ജനിച്ചതാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? അങ്ങനെ ഒന്ന് ജനിച്ചതല്ല, നിങ്ങളെ ജനിപ്പിച്ചതല്ല നിങ്ങളെ, നിങ്ങളങ്ങനെ സ്വയം ജനിച്ചു എന്ന് ദൈവം പറഞ്ഞു. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നും നിഷേധിക്കാൻ പറ്റുകയില്ല. ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് ആ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അഹല്ലക്കും തത്തക്കൂവൻ, നിങ്ങൾ ദൈവത്തിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ചു വന്നിട്ടോ. അല്ലതീ ജാലലക്കുമുൽ അർദ ഫിറാശൻ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നു. ഭൂമി അങ്ങനെ വിശാലമാക്കി സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് സൃഷ്ടിച്ചത് നിങ്ങളാണോ? അല്ല. ഈ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയും അങ്ങനെ ഞങ്ങളാണ് ഈ ഭൂമി എങ്ങനെയൊക്കെ സൃഷ്ടിച്ചതെന്ന്? വസമാബിനാൻ, ഇതിന്റെ മുകളിൽ ഒരു ആകാശം, ആകാശ ഗോളങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. വാൻസല വിനസമായി വാകൻ, ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു തരുന്നു. അത് നിങ്ങൾക്ക് വർഷിപ്പിക്കാൻ കഴിയുമോ? ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. പക്ഷേ ദൈവം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. റിസ്ക്കല്ലക്കും, എന്നിട്ട് ഈ ഭൂമിയിൽ ആ മഴയിൽ നിന്ന് സസ്യങ്ങളും ചെടികളും ഒക്കെ മുളച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു. ഇതൊക്കെ ആരാ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അതൊന്നും മനുഷ്യർ ചെയ്യുന്നതല്ല. പിന്നെ അത് ദൈവം ചെയ്യുന്നതാണെന്നുള്ളത് വളരെ തീർച്ചയാണ്. ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് പോലും പറയാൻ കഴിയില്ല, ഈ പഴങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഈ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ഞങ്ങളാണ്, മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ പെയ്യിക്കും, ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും എന്നത് ഈ ലോകത്ത് ഒരുത്തനും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഫലാ തജാലൂലില്ല അന്താദൻ, നിങ്ങൾ ദൈവത്തിനോട് മറ്റ് സാധനങ്ങളെ ചേർത്ത് വിളിക്കണ്ട, ദൈവത്തിനോട് ശിർക്ക് കാണിക്കരുത്. വാന്തുന്താലമൂൻ, നിങ്ങൾക്ക് പറയുന്നതൊക്കെ മനസ്സിലാകുമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ലോകത്ത് മാപ്പിളമാരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞതല്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിവാഹത്തിന് വേണ്ടി ആകാശത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതല്ല, മറിച്ച് ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്തുള്ള സകലമായ മനുഷ്യർക്കും ബാധകമാകുന്ന കാര്യങ്ങളാണ്. ഇനി ഖുർആനിൽ പറയുന്ന ഓരോന്ന് എടുത്തു നോക്ക്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടി ഇങ്ങോട്ട് പറയാൻ കഴിയില്ല. ഓരോന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഖുർആൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ലോകത്തുള്ള മനുഷ്യരെയൊക്കെ നന്നാക്കി തീർത്ത് അവനെ ഒരു ഉത്തമ മനുഷ്യനാക്കിയിട്ട് ഈ ലോകത്ത് ജീവിപ്പിക്കാൻ വേണ്ടി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഇവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ രാത്രിയിൽ വയത് കേൾക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നുണക്കഥകൾ പറഞ്ഞിട്ട് അവരുടെ കാതിലും കഴുത്തിലും ഒക്കെ ഉള്ളത് വലിച്ചു പറിച്ച് കൊടുക്കുന്ന ആ നേരം കൊണ്ട് ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പറ്റി, ദൈവനിഷേധികളായ ആളുകളുടെ ചരിത്രങ്ങൾ, നല്ലവരായ ആളുകൾ, തീയവരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രങ്ങളൊക്കെ ഖുർആൻ എമ്പാടും എടുത്തു ധരിച്ചിട്ടുണ്ട്. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നോക്കിയാല് നൂഹ് നബിയുടെ ചരിത്രം, നൂഹ് നബിയുടെ മകൻ സത്യനിഷേധിയായിരുന്നു. സത്യനിഷേധിയായ മകനോട് പിതാവ് പറഞ്ഞു, നീ സത്യനിഷേധിയാകരുത്, നീ നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിതാവിനെ ആ മകൻ ധിക്കരിച്ചു. പിതാവിന് അള്ളാഹു കൽപ്പന കൊടുത്തു, ഇങ്ങനെ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകും, അതുകൊണ്ട് കപ്പലുണ്ടാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് നൂഹ് നബി കപ്പലുണ്ടാക്കി. നൂഹ് നബി കപ്പലുണ്ടാക്കിയപ്പോ നാട്ടുകാർ, ധിക്കാരികളായ നാട്ടുകാര് നൂഹ് നബിയോട് ചോദിച്ചോടോ, നൂഹെ നീ ഇങ്ങനെ കപ്പലുണ്ടാക്കിയിട്ട് ഏത് അടുപ്പിൽ നിന്നാണ് നിനക്ക് ഈ കപ്പൽ ഓടിക്കാൻ വെള്ളം കിട്ടുക? അങ്ങനെ തന്നെ അവർ ചോദിച്ചത്, ഏത് അടുപ്പിൽ നിന്നാണ് നിനക്ക് വെള്ളം കിട്ടാതാ ചോദിച്ചത്. എന്നിട്ട് കപ്പലുണ്ടാക്കിയപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അടുപ്പിൽ നിന്ന് വെള്ളം വന്നു എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. ഫാറത്തന്നൂർ, അടുപ്പ് പൊട്ടിക്കീറി എന്നാ പറഞ്ഞത്, പ്രകൃതി പൊട്ടിക്കീറുന്നതിനുള്ള ഒരു ഉപമയായിട്ട് പറഞ്ഞാണ്. അടുപ്പ് പൊട്ടിക്കീറിയിട്ട് വെള്ളം വന്നു. വെള്ളം വന്നപ്പോൾ മകനോട് പറഞ്ഞു, നീ കപ്പലിൽ കയറണം. അപ്പൊ മകൻ പറഞ്ഞു, ഞാൻ ആവി ഇലാ ജബലിൻ യഹ്സിമുനി മിനൽവാ, ഞാൻ മലയുടെ മുകളിൽ കയറിയിരിക്കും, അപ്പോ ഈ വെള്ളം അങ്ങോട്ട് എത്തില്ല, അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവ മലയുടെ മുകളിൽ കയറി, പക്ഷേ രക്ഷപ്പെട്ടില്ല. അങ്ങനെ നൂഹ് നബിയുടെ ചരിത്രം, മഹത്തായ ചരിത്ര സംഭവം ഖുർആൻ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് കാണിച്ചു. എന്തിനാണ് ഇത് കാണിച്ചത്? ഒരുപാട് കാലം അള്ളാഹുവിന്റെ ഖുർആൻ, ആളുകൾ പറയും ഖുർആൻ എന്ന് പറയുന്ന ഈ നമ്മുടെ കയ്യിലുള്ള മുസാഹിബ് മാത്രമല്ല, ഖുർആൻ എന്ന് പറയുന്നത് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഈ ഭൂമിലോകം എന്നുണ്ടായോ അന്ന് മുതൽ പ്രവാചകന്മാർക്ക് ദൈവം ഇറക്കി കൊടുത്തത് മുഴുവൻ ഖുർആനാണ്. അന്നുള്ള ആളുകളെ ഒക്കെ ഖുർആൻ വിളിക്കുന്നത് മുസ്ലിം എന്നാണ്. നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ ഹിന്ദു, തീയൻ, ജർമ്മൻ, നരിജനൊക്കെ വിളിക്കുന്നല്ലോ, അതൊന്നും ഖുർആൻ അംഗീകരിക്കുന്നില്ല. മുസ്ലിമീൻ ഈ ഖുർആനിലും ഇതിനു മുമ്പുള്ള എല്ലാ വേദങ്ങളിലും നിങ്ങൾക്ക് അള്ളാഹു ഇട്ടിരിക്കുന്ന പേര് മുസ്ലിം എന്നാണ്. അപ്പം ഒരു മുസ്ലിം അല്ലാത്ത ഒരുത്തനെ കാണണമെങ്കിൽ എന്ത് വേണം? അവൻ ദൈവത്തെ ധിക്കരിക്കുകയും ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നവനാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചതിന്റെ പേരിൽ അവനെ അമുസ്ലിം എന്ന് വിളിച്ചുകൂടാതാ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ആ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലത് ചെയ്യുകയും ദൈവത്തെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും മുസ്ലിങ്ങളാണ്. നിങ്ങൾ അമുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളാണെന്ന് ഖുർആൻ കയ്യിലുള്ള ഒരു മുസ്ലിമിനെ വിശ്വസിക്കാനേ പാടില്ല. ഖുർആൻ പറയുന്നു. അപ്പോ ഇത് മുസ്ലിമിന് മാപ്പിളക്കല്ല, മുസ്ലിമിന് ഇറങ്ങിയതാണ് ഈ ഗ്രന്ഥം. അത് തൗറാത്ത് ഇറങ്ങിയത് മുസ്ലിമിനാണ്, ഇന്ത്യയിൽ ഇറങ്ങിയത് മുസ്ലിമിനാണ്, അതിനു മുമ്പുള്ള ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ അത് മുസ്ലിമിനാണ്. നമ്മുടെ ഇന്ത്യയിൽ വന്ന ഭഗവത്ഗീതയും രാമായണവും ഏതെങ്കിലും പ്രവാചകന്മാർ കൊണ്ടുവന്നതാണെങ്കിൽ അത് മുസ്ലിമിന്റേതാണ്, യാതൊരു സംശയം വേണ്ട. അപ്പൊ ഖുർആനിൽ പറയുന്നത് മുമ്പുള്ളവരെയും മുസ്ലിം എന്നാണ് വിളിച്ചിട്ടുള്ളത്, ഇപ്പോഴും മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഖുർആൻ കയ്യിലുള്ളവര്, ഈ ഖുർആൻ അംഗീകരിക്കുന്നവരും ഇതിനു മുമ്പുള്ള അംഗീകരിച്ചവരും എല്ലാവരും എന്താണ്, മുസ്ലിമീങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഇത്രയും വിശാല ഹൃദയത്തോടുകൂടി പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയോ? മനുഷ്യനെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥത്തിൽ ഇത്രയും വിശാല ഹൃദയത്തോടുകൂടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നിങ്ങോട്ട് വന്ന് നോക്കുക, പ്രവാചകന്മാരുടെ ചരിത്രം, പ്രവാചകന്മാര് ധിക്കാരികളായ ആളുകളോട് നേരിട്ട് സംസാരിക്കുകയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിഷമങ്ങൾ ഇന്നും അനുഭവിക്കുന്നില്ല, ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ഖുർആൻ പറഞ്ഞതിന്റെ പേരിലാണ്. മൂസാ നബി ഫറോവയോട് പറഞ്ഞു, നീ ഈ കാണിക്കുന്ന ധിക്കാരം ഒഴിവാക്കണം. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് അടിമവൃത്തി ചെയ്യിച്ചിട്ട് ഞാനാണ് ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടന്നിരുന്ന ഫറോവയോട് മൂസാ നബി പറഞ്ഞു, നീ കാണിക്കുന്ന ധിക്കാരം ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ ഇസ്രായേലിനെ എല്ലാരും കൂടി എന്ത് ചെയ്തു, ഫറോവ ആക്രമിക്കാൻ തുടങ്ങി. അവസാനം ഈ ഫറോവയും അയാളുടെ പട്ടാളവും ഒക്കെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ചാവാ നേരത്ത് പറഞ്ഞു, അത്രയും കാലം ദൈവത്തെ നിഷേധിച്ച് നടന്ന് ഞാനാ ദൈവം എന്ന് പറഞ്ഞിരുന്ന ഫറോവ വെള്ളത്തിൽ മുങ്ങി ചാവാ നേരത്ത് പറഞ്ഞു, ആ ബന്ധു ബിറബ്ബി മൂസാ ഹാറൂൻ, ഞാൻ മൂസയുടെ അനുജനായ ഹാറൂന്റെയും ദൈവത്തെ വിശ്വസിച്ചോളാം. അപ്പൊ ദൈവൻ ചോദിച്ചാൽ ഇപ്പൊ ചാവാ നേരത്താണ് നീ വിശ്വസിക്കാൻ പോകുന്നത്, മുമ്പെന്തായിരുന്നു പണി? അതുകൊണ്ട് ആ വിശ്വാസം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ധിക്കാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ജീവിതകാലം മുഴുവൻ തമ്മാടിത്തരവും കാണിച്ചുകൊണ്ട് നടക്കുക, അവസാനം വയസ്സുകാലമായി നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത കാലമാകുമ്പോ വിവാദത്തുമായിട്ട് കൂടുക, അങ്ങനെയുള്ള ആളുകൾ ഈ ഫറോവയുടെ സംഭവം നോക്കി പഠിച്ചോളാം. അത് അന്നും ഇന്ന് എന്നും എന്നത്തേക്കും വേണ്ടി ഖുർആൻ പറഞ്ഞതാണ്. എന്നിട്ട് മൂസാ നബിയോട് കൂടി പോയ ആ ജൂതന്മാര് മൂസാ നബിയെ ഇട്ടുപെടുത്തിയ പാടെന്തെല്ലാം പാടാണ് പെടുത്തിയതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഈ മൂസാ നബിയും അദ്ദേഹം ഈ ഇസ്രായേലിയരെല്ലാരെയും കൂടെ കൊണ്ടുപോയിട്ട് പലസ്തീനിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഫറോവയിൽ നിന്ന് രക്ഷിച്ച ഇസ്രായേലിയരെ പലസ്തീനിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇവര് കാട്ടിക്കൂട്ടിയ വേലകൾ. ഈ ജൂതന്മാരെ പറ്റി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് വരാൻ പോകുന്നുണ്ട് ജൂതായിസം. ഇസ്ലാമിൽ എങ്ങനെ ജൂതായിസം വന്ന് പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതിന്റെ പേരിലാണ് ജൂതന്മാർ ഇസ്ലാമിനെ തകിടം മറിച്ചത്. അവിടെ ചെന്നിട്ട് മന്നി സൽവ എന്ന് പറയുന്ന ആ ഭക്ഷണ സാധനം ഇവർക്ക് കൊടുത്തപ്പോ ഇവര് പറഞ്ഞ്, ഞങ്ങൾക്ക് ഇത് പറ്റൂല മൂസേ, ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് എന്ത് വേണം, വേറെയുള്ള പല സാധനങ്ങളും ഞങ്ങൾക്ക് വേണം, അത് ചീര വേണം, താളി വേണം, പയറ് വേണം, അക്കരിക്ക വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഖുർആൻ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല സാധനം തന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത സാധനം ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ട് ഖുർആൻ അവരെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ തൂരി സീനായിലെ ഇതിലേക്ക് പോകുമ്പോ മലയിലേക്ക് പോകുമ്പോ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ഒരു മോരിക്കുട്ടിനെ ഉണ്ടാക്കി അത് വെച്ചിട്ട് ആരാധിച്ച് മൂസാ നബി വന്നപ്പോഴത്തേക്കും ഇവിടെ ശിർക്ക് വിനയം തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഇവരെല്ലാം കൂനു കൃതത്തൻ ഹസീൻ, ഖുർആൻ പറഞ്ഞു നിങ്ങള് നിന്ദ്യരായ കുരങ്ങുകളായി തീരുക എന്ന് ജൂതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞതായിട്ട് ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ ആളുകളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ദൈവം ഇറക്കി ഈ ഖുർആൻ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഖുർആൻ എന്തെങ്കിലും പറയുമ്പോൾ ആ ഖുർആനെതിരായിട്ട് സ്വച്ഛക്കനുസരിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഖാറൂൻ എന്ന് പറഞ്ഞ ഒരു മുതലാളിയെ പറ്റി ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗ അലൈഹി വആതൈനാഹു മിനൽ കുനൂസി മ വലിയ മുതലാളി, ലോകം കൊണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മുതലാളിയായിട്ടാണ് ഖാർവൂനെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന വലിയ മുതലാളി. എന്നിട്ട് ആ മുതലാളിയുടെ ധനം കൊണ്ട് അയാൾ അഹങ്കരിച്ചു. ആ മുതലാളിയെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? മുതലാളിയുടെ ആ ഖജനാവിന്റെ താക്കോലുകൾ അത് ഒട്ടകക്കൂട്ടങ്ങളാണ്, വലിയ ശക്തന്മാരായ ഒട്ടകക്കൂട്ടങ്ങളാണ് ഈ താക്കോല് ചുമന്നുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. സാധാരണ മുതലാളിമാര് കയ്യിൽ താക്കോല് പിടിച്ചിട്ടല്ല നടക്കുക, ഇയാളുടെ ഒട്ടകക്കൂട്ടങ്ങളാണ് ഇയാളുടെ താക്കോല് ചുമന്നുകൊണ്ടിരുന്നത്. അയാളുടെ മുതലാളിത്വത്തെ ഇത്ര കാണിക്കാൻ വേണ്ടി പ്രതീകാത്മകമായി പറഞ്ഞതായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ നടന്നിരുന്നത്. ആ മുതലാളിയോട് നാട്ടുകാർ പറഞ്ഞു, നീ വലിയ മുതലാളിയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ അക്രമം കാണിച്ചുകൊണ്ട് നടക്കരുത്, നീ അഹങ്കാരിയാകരുത് എന്ന് പറഞ്ഞപ്പോൾ ഖാർവൂൻ അത് കൂട്ടാക്കിയില്ല. ഖാർവൂൻ അഹങ്കാരിയായി. നിനക്ക് അള്ള തന്ന ഈ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്, നിനക്ക് അഹങ്കരിക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ അക്രമിയായിത്തീരുത്, കുഴപ്പക്കാരനാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖാർവൂൻ സ്വീകരിച്ചില്ല. എന്നിട്ട് എന്തുണ്ടായി ഖാർവൂന്? അവസാന ഈ ഖാർവൂനെയും അയാളുടെ സമ്പത്തും എല്ലാം കൂടി ഭൂമിയിൽ ആണ്ടുപോയി. ആണ്ടുപോയി എന്ന് പറഞ്ഞാൽ നശിച്ചുപോയി ആ ഖാർവൂൻ എവിടെയായിരുന്നു. അങ്ങനത്തെ കാറുന്മാർ ഇനിയും വരും എന്ന് കണ്ടിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. പിന്നീട് വരുന്ന ആളുകൾക്ക് പാഠമാകാൻ വേണ്ടി ഇങ്ങനത്തെ ആളുകളെ ഖുർആൻ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ് സമൂദ് പോലുള്ള ആളുകളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ സ്ത്രീകള് വയത് കേൾക്കാൻ പോകുമ്പോ അവിടുന്ന് കേൾക്കുന്ന വഷളത്തരങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള രസകരങ്ങളായ സംഭവങ്ങൾ നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് ഇത് വായിച്ചാൽ മതി, എത്ര വായിച്ചാലും നിങ്ങൾക്ക് പഠിപ്പ് തോന്നുകയില്ല. ആദിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് തന്നെ ഒരു വലിയ മനുഷ്യന്മാരായിരുന്നു. ഇന്നത്തെ ആളുകളൊക്കെ വളരെ ചെറിയ ആളുകളാണ്. അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ പനമരം പോലുള്ള അന്നഹും ഐജാസു നഖലിൻ ഹാവിയ വഹൽ തറാലഹും മിം ബാഖിയ. ഖുർആൻ ചോദിക്കുന്നത് വലിയ ഈത്തപ്പനമരം പോലെയുള്ള മനുഷ്യന്മാര് പണ്ടുകാലത്ത് ജീവിച്ചിരുന്നു. അവര് മല തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കുമായിരുന്നു, മനോഹരങ്ങളായ വീടുകൾ ഉണ്ടാക്കി വലിയ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. എന്നിട്ട് ചോദിക്കുക, ഫഹൽ തറാലഹും മിം ബാഖിയ, ആ ആളുകളുടെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നോക്കുക, ഒരു സീറു ഫിൽ അർളി ഫൻറു കൈഫകാന ആഖിബത്തുല്ലദീന മിൻ ഖബലികും കാനു അക്സറമിങ്കും ഖുവത്തൻ. നിങ്ങളെക്കാളും വലിയ ശക്തന്മാരായ കൊലവമ്പന്മാരായ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ആ അവരെല്ലാം ജീവിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കുക, ഹജ്ജ് ചെയ്യാൻ പോകാൻ പറയുന്ന ആരാണ് ഹജ്ജിന് പോണത്? ഇത്തരം കാര്യങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാരെ വിചാരിക്കുക. ഹജ്ജിന് പോണത് അവിടെ പോയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഇബാദത്തിന് വേണ്ടിയല്ല അങ്ങനെ ഹജ്ജിന് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. അള്ളാഹനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇബാദത്ത് ചെയ്താൽ പോരെ. അവിടെ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇവന് മനഃശുദ്ധി വരുത്താൻ വേണ്ടിയാണ് ഈ ഹജ്ജ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഹജ്ജിനെ പറ്റി പറഞ്ഞു വരുത്തിയിരിക്കുന്ന അങ്ങനെയല്ല. ഒരാള് ഹജ്ജ് ചെയ്യാൻ പോയിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാന കയോമിൻ വലതത്തുഹു മുഹൂന്നാണ് അതീത് പറഞ്ഞ അപൂർവ. അയാളുടെ ദോഷങ്ങളൊക്കെ പോയി അന്ന് അയാളെ ഉമ്മ ഇങ്ങോട്ട് പ്രസവിച്ചു കീണ ഒരു കുട്ടിയെ പോലെ ആയിത്തീരും എന്നാണ്. അങ്ങനെ ദോഷം പൊറപ്പിക്കാൻ വേണ്ടിയല്ല അറേബ്യയിലേക്ക് ഇവിടെ നിന്ന് ഹജ്ജിന് പോകാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ഒട്ടും നിർബന്ധവും ഇല്ല, അത് വേറെ കാര്യം. അഥവാ പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ കാണാം. മുമ്പ് കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, ആ സംഭവങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ ചിലപ്പോ പാപം പോയിട്ടല്ല, ഇവന്റെ വിശാല ഹൃദയം കൊണ്ട് ചെറിയ കുട്ടിയെ പോലെ ആയി എന്ന് വന്നേക്കാം എന്നല്ലാതെ അവിടെ പോയി പാപം കഴി കളയാൻ വേണ്ടിയല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ പോയിട്ട് നോക്കുക. അവിടെ ചെന്നാൽ എന്തൊക്കെയാ കാണുക? ആരാണ് ആ കഅബ നിർമ്മിച്ചിരിക്കുന്നത്? കഅബ നിർമ്മിച്ചിരിക്കുന്ന ആളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കഅബ നിർമ്മിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അത് ഇബ്രാഹിം നബിയാണ് കഅബ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയും അവർക്കുണ്ടായത് എന്തൊക്കെയാണ് ജീവിതത്തിൽ, അതും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഇത് കാല ഇബ്രാഹിമു ലിഅബീഹി യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അങ്ക ശിയാ. പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മകൻ ചോദിച്ചു, പിതാവ് ആരായിരുന്നു? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആള്, ആരാധിക്കുക മാത്രമല്ല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആള്, രാജാവിന്റെ ശിങ്കിടിയായിരുന്ന മനുഷ്യൻ അയാളോട് ഇബ്രാഹിം ചോദിച്ചു, ഇത് കണ്ണുമില്ല, മൂക്കുമില്ല, വിളിച്ചാൽ കേൾക്കുകയില്ല, കാണുകയില്ലാത്ത ഈ കൽപ്രതിമയെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് പിതാവിനോട് മകൻ ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, നിന്ന് ഞാൻ അർജുമന്നക്കുർണീ വലിയ നിന്ന് ഞാൻ ഇവിടെ നിറഞ്ഞ് വായിക്കും, അതുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോളണം എന്ന് പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച്, അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ട ഇബ്രാഹിമാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തത്, ആ കാബ അവിടെ നിർമ്മിച്ചത്, മക്കയിൽ കാബ നിർമ്മിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം കാബ നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പഠിച്ചവനെ കാബ നിർമ്മിച്ചിരിക്കുന്നത് നിന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഈ ആളുകളെയൊക്കെ ഇവിടത്തേക്ക് വരുത്തുക, നിന്നെ ആരാധിക്കുന്ന ആളുകളോട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു മഹത്തായ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് അജിന് പോകുമ്പോ ഇത് മനസ്സിലാവും. പക്ഷേ ഈ പോകുന്ന ആൾക്കാര് കൂറ കപ്പലിൽ പോയ മാതിരി അജിന് പോയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണെന്ന് അറിയില്ല, കാബ എന്തിനാണ് അവിടെ, കാബ ആര് നിർമ്മിച്ചു, ആ കാബ എന്തിനു നിർമ്മിച്ചു എന്ന് ഇന്ന അവല വൈത്തിൽ പുതിയ ലിന്നാസി ലല്ലദീപ് ബക്കത്ത മുബാറക്കൻ ഹുദൻ ലിലാലമീൻ, ലോകത്തിന് തന്മാർഗമായിട്ട് അനുഗ്രഹമായിട്ട് ആദ്യമായി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിച്ച ഭവനമാണ് ആ കാബ. അത് കണ്ടിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എങ്ങോട്ട് പോകാൻ പറഞ്ഞത്, അജിനങ്ങോട്ട് പോകാൻ പറഞ്ഞത്. പക്ഷെ അതിനല്ല അജിന് പോണത്, ദോഷം പൊർപ്പിക്കാൻ പോവാണ്. അവിടെ പോയാൽ ദോഷം പൊർപ്പിക്കും, അവിടെ ചെന്ന് മീനായി പോയിട്ട് അവിടെ വിലീസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കല്ലും ചെരുപ്പൊക്കെ പറക്കിയെറിഞ്ഞാല് ദോഷം പൊറുക്കും എന്നാണ്. ആജാതി വിട്ടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ദോഷം പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അജിനാളുകൾ പോകുന്നത്. രണ്ടാമത്തെ ഇബ്രാഹിമിന്റെ മകനായ ഇസ്മായില്, ഇസ്മായിൽ എന്താ ചെയ്തത്, ഇസ്മായിലിന്റെ മാതൃകയും കുതുകാലം എടുത്ത് കാണിക്കുന്നു. ഇന്നീ അറാത്തിൽ മനാമി അന്നീ അതുപോലൊക്കെ പങ്കുറുമാതാത്തറ ഇബ്രാഹിം ഇസ്മായിലിനോട് പറഞ്ഞു, നിന്നെ അറുക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു, എന്താ ചെയ്യുന്നത്? ചെറിയ കുട്ടിയായി ഇസ്മായിൽ പറഞ്ഞു, അർത്തോളൂ, അങ്ങനെയാണ് ദൈവത്തിന്റെ കൽപ്പന കിട്ടിയെങ്കിൽ അർത്തോളൂ, യാതൊരു പേടിയും പേടിക്കണ്ട. അപ്പൊ രണ്ട് ആള്, ഒരു മകൻ പിതാവിന്റെ മുഖത്ത് നോക്കി വിഗ്രഹാരാധനയെ എതിർക്കുന്നു, മറ്റേ മകൻ പിതാവിനോട് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ നടപ്പാക്കാൻ പറയുന്നു. രണ്ട് മക്കളെ ഖുർആൻ ഇങ്ങനെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. എന്തിനാണത്? ഇതിങ്ങനെ രാത്രിയിൽ വയത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്മായിലിനെ അറക്കാൻ കൊണ്ടുപോയതൊക്കെ പറയുന്നത് കേട്ടാല് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആകെ ഞെട്ടി നിറച്ചു പോവും. ഇസ്മായിലിനെ അതാ ഖുർആൻ നബി അങ്ങനെ കൊണ്ടുപോവുകയാണ് മീനായിലേക്ക്. അവിടെ കൊണ്ടുപോയിട്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ആട്ടിനെ അറക്കാൻ വർക്കുന്ന മാതിരി അവിടെ മലർത്തി കിടത്തി ഊർജ്ജമുള്ള ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ കഴുത്തിലേക്ക് വെക്കുകയാണ്. ആ വശത്തുള്ള മലക്കുകളെല്ലാം നിന്ന് കരയുകയാണ്. ഭൂമിയിലുള്ള പറവകളും പക്ഷിയാദികളെല്ലാം നിന്നുപോയി, ആകെ സ്തംഭിച്ച് എല്ലാം നിൽക്കുകയാണ്. കാരണം എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു മകനെ പിതാവ് അറുക്കാൻ പോവുകയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, അറുക്കാൻ നോക്കിയിട്ട് ആ മുറിയുന്നില്ല. കത്തി എടുത്തവരേറ് കൊടുത്തപ്പോൾ ആ കല്ല് വളർന്നു പോയിരിക്കുന്നു കത്തിയുടെ മൂർച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ചിട്ട് അവരെ കഴുത്തിൽ കാലിലൊക്കെ ഉള്ളത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കിയിട്ട് ഈ സംഭവത്തെ അവതരിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഖുർആനിൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ആദർശത്തിന്റെ മുമ്പിൽ, വിശ്വാസത്തിന്റെ മുമ്പിൽ പതറാതെ നിൽക്കുന്ന രണ്ടാളുകൾ, അതൊരിക്കലും പതറരുത്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിന് നേതൃത്വം നൽകാൻ കഴിയൂ. എന്നിട്ട് ഇങ്ങനെ പതറാതെ നിന്ന ഇബ്രാഹിമിനെ എന്താണ് ചെയ്തതെന്നും കൂടി ഖുർആൻ പറയുന്നുണ്ട്. ഇത് വിത്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫാത്തമ ഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഈ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം വിജയിച്ചു. ഒറ്റ പരീക്ഷണത്തിന്റെ മുമ്പിലും ഇബ്രാഹിം പതറാതെ നിന്ന ഇബ്രാഹിമിനോട് പറഞ്ഞു, ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമാ, ഈ ആളുകളുടെ മുഴുവൻ ഇമാമായിട്ട് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇബ്രാഹിം ജനത്തിന്റെ, മനുഷ്യരുടെ ഇമാമായി മാറിയത്. എങ്ങനെ ഒരാൾ ഇമാമാകുക, നേതാവാകുക എന്ന് പഠിപ്പിക്കുകയായിരുന്നു അത് ഖുർആൻ. ഒരു മനുഷ്യന് ഈ ഖിയാമത്ത് നാൾ വരെ മനുഷ്യരുടെ നേതാവണമെങ്കിൽ അവന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് മുന്നേ വരുന്ന പരീക്ഷണങ്ങളെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കാൻ, അതിന്റെ മുമ്പിൽ പതറാതെ നിൽക്കാൻ കഴിയുന്ന ഒരുത്തിന് മാത്രമേ ഈ ലോകത്തിന്റെ നേതാവാകാൻ കഴിയുമെന്ന് ഖുർആൻ അതാ ഉദാഹരണത്തോടുകൂടി ഇങ്ങോട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതല്ലാതെ പേടിപ്പിച്ചിട്ട് ആളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഖുർആൻ ആ സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കുക, ഓരോന്നും എടുത്തു നോക്കിയാല് നമുക്ക് മനസ്സിലാകും മനുഷ്യന് പാഠത്തിന് വേണ്ടി ഖുർആൻ തന്നെ പറയുന്ന ഇബ്രത്തുൻ ലിഉലിൽ അബ്സാർ എന്നാണ്. ഇങ്ങനത്തെ ഓരോ സംഭവം ഇങ്ങോട്ട് എടുത്തു കാണിച്ചിട്ട് പറയും, ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് ഇത്തരം ഓരോ സംഭവങ്ങളും ഖുർആൻ എടുത്ത് അവതരിപ്പിക്കുന്നത് എന്ന് മറിയമ്മിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിക്ക് പിതാവില്ല എന്ന് ക്രിസ്ത്യാനികളുടെ വിശ്വാസം മുസ്ലിങ്ങളിലും അത് കടന്നുകൂടിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്നു, ഈ മറിയമ്മിനെ സംബന്ധിച്ച് പറയാ, ആ മറിയമ്മിനെ സക്കരിയാ നബി എടുത്ത് വളർത്തി, എന്നിട്ട് അവരൊരു മറയിൽ ഒളിച്ചി കുറെ കാലത്തോളം ജീവിച്ചു, ജനങ്ങളുടെ ഇടയിലൊന്നും അറിയാതെ ജീവിച്ചു, അവർ വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ജനങ്ങൾക്കറിയില്ല. അങ്ങനെ ഗർഭവതിയായി പുറത്തേക്ക് വന്നപ്പോൾ ജനം അവരെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരോട് അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്തു, അവിടെ ആ ഈത്തപ്പഴത്തിന്റെ മരമുണ്ട്, അവിടെ പോയിരുന്നോ, അവിടുത്തെ വെള്ളം കോരി കുടിച്ചോ, അവിടുത്തെ പ്രസവിച്ചോ, എന്നാൽ ജനം എന്നെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞപ്പോൾ നീ കുറച്ചു ദിവസത്തേക്ക് മിണ്ടാതിരുന്നോളൂ, രണ്ടു മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കാതെ പറഞ്ഞ ആരെന്ത് ചോദിച്ചാലും മിണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു ചിത്രീകരണം ഖുർആനിൽ കൊടുത്തിട്ട് മറിയമ്മിനെ സംബന്ധിച്ച് ഇതിനൊക്കെ ദുർവ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. ഈസാ നബിക്ക് പിതാവ് ഉണ്ടായിരുന്നില്ല, ജിബ്രീൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഉണ്ടായതാണ്, ജിബ്രീലിന്റെ മകനാണ് ഈസാ നബി എന്നൊക്കെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം യൂത സിദ്ധാന്തം നമ്മുടെ ഖുർആന്റെ തഫ്സീറുകളിലെല്ലാം കുത്തിക്കേറ്റി അത് പ്രചരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതൊന്നും അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ഈസാ നബി ഉണ്ടാക്കിയതൊന്നും അല്ല പറഞ്ഞത്, അതൊക്കെ ഉപമാ അലങ്കാരത്തോട് കൂടിയിട്ട് ഖുർആൻ ഇങ്ങോട്ട് അവതരിപ്പിച്ചതാണ്. ഇത് അവതരിപ്പിക്കുന്ന അവസരത്തിൽ ഇതൊക്കെ കേട്ടാ മനസ്സിലാകുന്ന അസയാഭിമാരോടുണ്ടായിരുന്നു, അവരാരും ചോദിച്ചിരുന്നില്ല. ഈ ഭൂമി ലോകത്ത് പിതാവില്ല.
മക്കാ മദീനയിൽ നിന്നിതാ